തലയണ മന്ദത്തിലെ കാഞ്ചന എന്ന് പറഞ്ഞ വാസ്തവത്തില് ഒരു പാവം സ്ത്രീയാണ്. ആഭരണങ്ങളോടും ആഡംബരങ്ങളോടും ഒക്കെ അവൾക്ക് അടക്കാനാവാത്ത മോഹമുണ്ട്. അവൾ ഭർത്താവിന്റെ മനസ്സ് മാറ്റിയെടുക്കുന്നത് പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടല്ല, സ്നേഹം കൊണ്ടാണ്. അതാണ് തലയണമന്ദ്രം എന്ന പേര് തന്നെ ഇട്ടത്. ഞാനൊരു പാവമാണെന്നും പുതിയൊരു മരുമകൾ വന്നപ്പോൾ വീട്ടിലെ മറ്റുള്ളവർക്ക് തന്നെ വിലയില്ലാതായെന്നും പറഞ്ഞ് അവൾ വില വയ്ക്കുമ്പോൾ ഭർത്താവ് വാസ്തുത്തിൽ അതിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. അയാളും ഒരു സാധുവായതുകൊണ്ടാണ്. പരിചയമുള്ള ചില സ്ത്രീകളൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഈ കാഞ്ചനെ രൂപപ്പെടുത്തിയത്. അതിപ്പോൾ ഒരു സ്ത്രീയല്ല, മൂന്നോ നാലോ സ്ത്രീകളുടെ സ്വഭാവം ഒരാളിൽ സന്നിവേശിപ്പിച്ചപ്പോഴാണ് കാഞ്ചന എന്ന കഥാപാത്രം രൂപം കൊണ്ടത്. ഈ ഭർത്താവിൻ്റെ വീക്ക്നെസ് നോക്കി ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കുകയാണ് ഈ സിനിമയിലെ കാഞ്ചന ചെയ്യുന്നത്. തന്നെ പഠിപ്പിക്കാൻ അച്ഛന് കാശില്ലായിരുന്നെന്നും സ്ത്രീധനം നൽകാൻ കഴിവില്ലായിരുന്നെന്നും അതുകൊണ്ട് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നു നോക്കി അവൾ സെന്റിമെന്റ്സിലൂടെയാണ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അത് വിശ്വസിച്ച് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ടിട്ട് അപകടത്തിലാവുന്ന ഭർത്താവ് സ്വയം തിരുത്തുകയും കാഞ്ചനയെ തിരുത്തി എടുക്കുകയാണ് സിനിമയുടെ അവസാനത്തിൽ ചെയ്യുന്നത്. പടം ഇറങ്ങിയിട്ടൊരു 30 കൊല്ലത്തോളം കഴിഞ്ഞപ്പോൾ ഇത് സ്ത്രീവിരുദ്ധ സിനിമയാണെന്നുള്ള ചില ആരോപണങ്ങളായിട്ട് ചിലരൊക്കെ വിമർശനം ഉന്നയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സിനിമയുടെ ആത്മാവ് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ സംശയിച്ചിട്ടുള്ളത് അവരുടെ മനസ്സിൻ്റെ വൈകല്യം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സിനിമയിലെ മറ്റെല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും നോർമലായിട്ട് ചിന്തിക്കുമ്പോൾ വഴിതെറ്റിച്ച് ചിന്തിച്ച ഒരാളെ എൻ്റെ ചിന്തകളായി നിന്റെ ചിന്തകളായിരുന്നില്ല ശരിയെന്ന് പറഞ്ഞു കൊടുക്കുന്നത് വാസ്തവത്തിലൊരു നല്ല മെസ്സേജാണ്. അപ്പോൾ കാഞ്ചനയും സുമാരനെയും പോലെ ഒട്ടേറെ പേര് ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. തെറ്റിദ്ധാരണ മൂലമാണ് കാഞ്ചനയ്ക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും. അവൾ ബോധപൂർവ്വമല്ല, അവൾക്ക് കോംപ്ലക്സ് ആണല്ലോ. അതേസമയം അവളുടെ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ്. അതായത് മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന ഡാൻസ് മാസ്റ്റർ, ആ ഒടുവിൽ ഉണ്ണീഷിൻ്റെ കഥാപാത്രം അപമര്യാദയായിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ അയാളെ കരണക്കുറ്റിക്ക് അടിക്കുന്നുണ്ട് അവൾ. അതുപോലെ തന്നെ ഈ പൊള്ളയായ പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്ന ഈ കോളനിയിലെ സ്ത്രീകളോട് അവൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവളുടെ ഉള്ളിലൊരു നന്മയുണ്ട്. പക്ഷേ ഈ കുഞ്ഞ് കുശുമ്പുകൾ, നാട്ടിൻപുറത്തെ ശുദ്ധരായ സ്ത്രീകളുടെ ഒരു കുശുമ്പും കുന്നായ്മയും അവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ കഥ സംഭവിക്കുന്നത്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാഞ്ചന ഓർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് ആ കാഞ്ചനയെ കൂടി ഇഷ്ടമായതുകൊണ്ടാണ്. അല്ലാതെ അവളൊരു ദുഷ്ട കഥാപാത്രമാണെങ്കിൽ നമുക്ക് അവളോട് ഇഷ്ടം തോന്നില്ല. ഒരിക്കലും അവളോട് നമുക്ക് വെറുപ്പ് തോന്നുന്നില്ലല്ലോ. അവൾ മണിയടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുഖേട്ടൻ എന്നെ കാണാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ ദൂരന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മമ്മൂട്ടിയാണെന്നാണ്. അപ്പോൾ അവൾക്കറിയാം അയാളുടെ വീക്ക്നെസ് എന്താണെന്ന്. അപ്പം ശ്രീനിവാസൻ പറയുന്നത് മമ്മൂട്ടി കുറേ ഹൈറ്റൊക്കെ ഇല്ലേ, അല്ല ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അയാളതിൽ വീണു. എന്നിട്ട് മകൾ നാളെ തൊട്ട് ഡാഡിയെന്നേ വിളിക്കുള്ളൂ, മമ്മിയെന്നേ വിളിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾക്കത് സമ്മതിക്കേണ്ടി വരുന്നു. അയാളുടെ ബലഹീനത നോക്കി പ്ലേ ചെയ്യുന്ന ഒരു നിർദോഷിയായ പെൺകുട്ടിയാണ് കാഞ്ചന. അപ്പുണ്ണിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വേറൊന്നാണ്. അതിൽ പണത്തിനും പ്രതാപത്തിനും അമിത പ്രാധാന്യം കൊടുക്കുന്നത് പെൺകുട്ടിയുടെ അച്ഛനായിട്ടുള്ള അയ്യപ്പൻ നായരാണ്. അപ്പുണ്ണിയും അപ്പുണ്ണീനെ അമ്മൂനെ മോഹിച്ച മാസ്റ്ററും ശരിക്കും പറഞ്ഞ പാവങ്ങളാണ്. മോഹൻലാലിൻ്റെയും നെടുമുടിയുടെയും ക്യാരക്ടർ സാധുക്കളാണ്. അതിമോഹിയായ അയ്യപ്പൻ നായരിലൂടെ വി കെ എൻ പരിഹസിക്കുന്നത് കുടുംബ മഹിമയ്ക്ക് വേണ്ടി ഏത് മര്യാദകേടിനും കൂട്ടി നിൽക്കുന്ന രക്ഷിതാക്കളെ തന്നെയാണ്. വസതി പെൺകുട്ടികളുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം ഈ രക്ഷിതാക്കളാണ്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് കരുതിയിട്ട് എല്ലാം സഹിച്ച് ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ ഇവർ മകളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അവരുടെ വീട്ടിൽ വഴക്കുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നീ എങ്ങനെയെങ്കിലും ചെയ്യേ, നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യ്, സ്ത്രീധനം വേണ്ടത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് കാറ് തെല്ലിപ്പൊളിക്കുകയും വീട്ടിലെ സഹോദരനെ അടിക്കുകയും ചെയ്യുന്ന അയാളുടെ കൂടെ ഒരിക്കലും അയക്കാൻ പ്രേരിപ്പിക്കരുതല്ലോ. കാര്യം അപ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു വൃഥാവിലായ ഒരു വ്യർത്ഥമായ ഒരു ചിന്തയാണ് ഇവരെ ഭരിക്കുന്നത്. അപ്പോൾ മകളുടെ സന്തോഷത്തെക്കാളും വലുത് നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ കുടുംബ മഹിമ ആണ് എന്ന് അവർ വിചാരിക്കുകയാണ്. മകൾ സന്തോഷവതിയല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടാൽ അവളുടെ താല്പര്യത്തിന് മുൻതൂക്കം നൽകാനും ഒരു നിമിഷം പോലും നീ കഷ്ടപ്പെട്ട് ആ വീട്ടിൽ നിൽക്കരുത് എന്ന് പറയാനുള്ള ആർജവുമാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാകട്ടത്. അപ്പോൾ തന്നെ ഇഷ്ടമില്ലാത്തൊരാളുടെ കൂടെ ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയേണ്ടി വരിക എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ദുരന്തം. ഞാൻ സ്ത്രീധനത്തിനെ തൊടുവിച്ചുകൊണ്ട് തൊട്ടുകൊണ്ടുള്ള വേറെ രണ്ട് സിനിമകളിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അതിലൊന്ന് സന്ദേശമാണ്. ആ സന്ദേശത്തിൻ്റെ ക്ലൈമാക്സിലെ തിലകൻ്റെ ഡയലോഗ്സ് ഇപ്പോൾ എനിക്ക് പലരും വാട്സപ്പിൽ അയച്ചിരുന്നുണ്ട്. കെ പി എസ് ലളിതയോടും മാളരവിന്ദനോടും തിലകൻ നല്ല ഡയലോഗ്സ് പറയുന്നുണ്ട്. ഞാനുമായിട്ടുള്ളതായിട്ട് ഒരു ബന്ധമില്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ ചെലവഴിച്ചു എന്നുള്ളതാണ്. അതിലയാൾ പറയുന്നുണ്ട് ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്, അല്ലാതെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശ് വെച്ചിട്ടല്ലാന്ന് വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജ് സന്ദേശത്തിൻ്റെ അവസാനമുണ്ട്. ഇപ്പം ഭാഗ്യദേവത എന്നുള്ള സിനിമ ഉണ്ടായത് തന്നെ സ്ത്രീധനത്തിന് ബേസ് ചെയ്തിട്ടാണ്. ജയറാമിൻ്റെ കഥാപാത്രത്തിന് ഇവളെ നിന്ന് കിട്ടാനെന്ന് വിചാരിച്ചിരുന്ന സ്ത്രീധനം കിട്ടാതെ അതിനുവേണ്ടി മാത്രം കല്യാണം കഴിച്ചിട്ട് അത് കിട്ടാതാകുമ്പോൾ അയാൾ അവളെ തൊടുന്നില്ല, അയാൾ അവളെ ഉപദ്രവിക്കുന്നു, അയാൾ അവളെ കൊണ്ടാക്കുന്നു, വീട്ടിൽ കൊണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അവൾക്ക് 2 കോടി രൂപ ലോട്ടറി അടിച്ചപ്പോൾ ഇയാൾക്ക് അവളെ വേണം. അയാൾക്ക് കിട്ടുന്ന ഒരടിയാണ് അതിൻ്റെ ക്ലൈമാക്സിലെ ഇഷ്യൂസ് എന്ന് പറയുന്നത്. സ്ത്രീധനം എന്ന് പറയുന്നത് ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാവണമെങ്കിൽ ആദ്യം ബോധവൽക്കരിക്കപ്പെടേണ്ടത് നമ്മൾ തന്നെയാണ്. മാധവിക്കുട്ടി ഒരിക്കൽ എവിടെ പറഞ്ഞാലും ഞാൻ വായിച്ചിട്ടുണ്ട്, കല്യാണം പോലെ തന്നെ ആഘോഷിക്കേണ്ടതാണ് ഡൈവോഴ്സ് എന്ന്, കാര്യം വേർപിരിയൽ എന്ന് പറയുന്നത്. കാര്യം ദുരന്തം അനുഭവിച്ചുകൊണ്ട് പെൺകുട്ടികൾ ജീവിക്കാൻ പാടില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു, നമ്മുടെ സമൂഹം എപ്പോൾ എത്തുന്നു, അപ്പോഴേ ഈ ഇത്തരം നമ്മൾ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇല്ലാതാവുള്ളൂ.